السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
حضرت مسیح موعود علیہ الصلوۃ والسلام نے اور الہام اندائی لا الہ الا انا فاتخذونی وکیلا ഞാൻ അല്ലാതെ മറ്റൊരു ആരാധ്യനും ഇല്ല നീ എന്നെ മാത്രം നിന്റെ കാര്യനിർവാഹകനാക്കുക ഈ ഇൽഹാമിൽ അല്ലാഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ ഒരു സമാധാനവും നൽകി. അതായത്, നിനക്ക് മറ്റെവിടേക്കെങ്കിലും നോക്കേണ്ട ആവശ്യമില്ല, നിന്റെ എല്ലാ ജോലികളും നന്നാക്കി തീർക്കുന്നവൻ ഞാനാണ്, നിന്റെ പ്രവർത്തനങ്ങളെ നടപ്പിൽ വരുത്തുന്നവൻ ഞാനാണ്, ഞാനാണ് ഈ എല്ലാ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്നവൻ, ഞാൻ തന്നെയാണ് ഈ എല്ലാ ജോലികൾക്കുമായി മാർഗങ്ങളും തയ്യാറാക്കി നൽകുക. നീ എന്നെ നിന്റെ ആരാധകനാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ ദീനിന്റെ പ്രചാരണത്തിന് വേണ്ടി എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിധത്തിലും വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ നിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നന്നാക്കി തീർക്കാൻ ശക്തിയുള്ളവനാണ്, നന്നാക്കി തീർക്കുകയും ചെയ്യും. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്സലാം ഏതായാലും ഇതിന്റെ ചുരുങ്ങിയ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഞാൻ തന്നെയാണ് എല്ലാ ജോലികളുടെയും കാര്യനിർവാഹകൻ. അള്ളാഹു പറയുകയാണ്, അതുകൊണ്ട് നീ എന്നെ തന്റെ വക്കീൽ അഥവാ കാര്യനിർവാഹകൻ ആയി മനസ്സിലാക്കുക. മറ്റുള്ളവർക്ക് നിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു ഇടപെടലും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഈ ഇൽഹാം ഉണ്ടായപ്പോൾ എനിക്ക് ഭയം ഉണ്ടായി, എന്റെ ഹൃദയം വിറക്കാൻ തുടങ്ങി. ഒരുപക്ഷെ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ എന്റെ ജമാഅത്ത് അള്ളാഹു അതിന്റെ പേര് പോലും എടുത്തു പറയാൻ യോഗ്യത ഇല്ലാത്തതാണോ? അവിടുന്ന് ജമാഅത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ചു, ഈ ഇൽഹാം ജമാഅത്തിലെ ഓരോ വ്യക്തിയും ഓർക്കേണ്ടതാണ്. അള്ളാഹു നിങ്ങളുടെ സേവനം ആവശ്യമുള്ളവനല്ല, നിങ്ങളുടെ ത്യാഗത്തിന്റെ ആവശ്യമില്ല, നിങ്ങളുടെ സഹായത്തിന്റെ ആവശ്യക്കാരനല്ല. അവൻ ഈ ജമാഅത്തിനെ സ്ഥാപിച്ചപ്പോൾ അതിനെ നടത്തിക്കൊണ്ടുപോകാനും അവൻ സംവിധാനം ഒരുക്കുന്നതാണ്. അദ്ദേഹം ജമാഅത്ത് അംഗങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് സേവനത്തിന് ലഭിക്കുന്ന അവസരം അള്ളാഹുവിന്റെ അനുഗ്രഹമായി മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ജമാഅത്ത് അംഗങ്ങൾ മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ അനുഗ്രഹം സാക്ഷീകരിക്കുന്നതിനു വേണ്ടി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മിഷന്റെ പൂർത്തീകരണത്തിനു വേണ്ടി എല്ലാവിധത്തിലുള്ള ത്യാഗത്തിനും തയ്യാറായി. അതിൽ സാമ്പത്തിക ത്യാഗവും ഉണ്ട്. അതിന്റെ വളരെ ഉന്നതമായ മാതൃകകൾ കാണിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഇന്നേ ദിവസം വരേക്കും ഈ മാതൃകകൾ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ത്യാഗം ചെയ്യുന്നവർ ഇത് ജമാഅത്തിനുമേലുള്ള ഒരു ഔദാര്യമായി മനസ്സിലാക്കുന്നില്ല, മറിച്ച് ത്യാഗത്തിനുള്ള അവസരം ലഭിക്കുന്നതിൽ അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഇൽഹാമിൽ ഈ ഒരു സൂചനയും ഉണ്ട്. അങ്ങേക്ക് ശേഷം ഖിലാഫത്തെ അഹമ്മദിയ എന്ന വ്യവസ്ഥിതിയും ഈ കാര്യം മുന്നിൽ വെക്കണം. അള്ളാഹുവിന്റെ ഉബൂദിയത്തിന്റെ കടമകൾ നിറവേറ്റാൻ ശ്രമിച്ചുകൊണ്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് അവനോട് സഹായം ചോദിക്കുകയും അവനിൽ ആശ്രയം കണ്ടെത്തുകയും ചെയ്യണം. അങ്ങനെയെങ്കിൽ അള്ളാഹു സ്വയം എല്ലാ പ്രവർത്തനങ്ങളിലും എളുപ്പം പ്രദാനം ചെയ്യുന്നതായിരിക്കും, എല്ലാ കാര്യങ്ങളും നന്നാക്കി തീർക്കും. പ്രവർത്തനങ്ങൾ പരിവസാനത്തിലെത്തിക്കാൻ സാധന സാമഗ്രികളും നൽകിക്കൊണ്ടിരിക്കും ഇൻഷാ അല്ലാഹു തആല. ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ സഹായത്തിന്റെ ദൃശ്യം നാം ഇന്നു വരേക്കും കണ്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അഹമ്മദികളുടെ ഹൃദയങ്ങളിൽ ത്യാഗത്തിന്റെ പ്രാധാന്യം ജനിപ്പിക്കുന്നു. അവർ അസാധാരണമായ മാതൃകകളും കാണിക്കുന്നു. ജമാഅത്തിൽ വസീയത്തിന്റെ ഒരു വ്യവസ്ഥിതിയുണ്ട്, ചന്ത ആമിന്റെ ഒരു വ്യവസ്ഥിതിയുണ്ട്. ഇതുകൂടാതെ വിവിധ പദ്ധതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. സഹോദരന്മാർ ഇതിൽ അസാധാരണമായ ത്യാഗത്തിന്റെ മാതൃകകൾ സ്ഥാപിക്കുന്നു. സ്ഥിരമായ രണ്ട് പദ്ധതികൾ ഉണ്ട്, അതായത് തെഹ്രീക്കെ ജദീദും വഖ്ഫെ ജദീദും. വഖ്ഫെ ജദീദ് പദ്ധതി ആദ്യം പാകിസ്ഥാനിൽ മാത്രമായിരുന്നു, പിന്നീട് പൊതുവിൽ മുഴുവൻ ലോകത്തുമാക്കി തീർത്തു. ഇതിനുശേഷവും ഇതിൽ കൂടുതൽ വിശാലതയുണ്ടാക്കി. ത്യാഗത്തിന്റെ അസാധാരണമായ മാതൃകകൾ ജമാഅത്ത് അംഗങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നു. ജമാഅത്ത് അംഗങ്ങൾക്ക് അറിയാവുന്നതുപോലെ പാകിസ്ഥാനിൽ ഈ പദ്ധതി ആരംഭിച്ചപ്പോൾ ഗ്രാമങ്ങളിലും വിദൂര പ്രദേശങ്ങളിലും തർബിയത്തിപരവും തബ്ലീഗ് പരവുമായ പ്രവർത്തനങ്ങളിൽ വേഗത ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് ഈ പദ്ധതി അഥവാ വഖ്ഫെ ജദീദ് ആരംഭിച്ചത്. പിന്നീട് ഇത് പൊതുവിൽ മുഴുവലോകത്തും ആക്കിയപ്പോഴും ഇതിന് പ്രത്യേകമായ ലക്ഷ്യം ഉണ്ടായിരുന്നു. പ്രത്യേക പ്രദേശങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇതിൽ നിന്ന് ചിലവ് ചെയ്യേണ്ടിയിരുന്നത്. തുടക്കത്തിൽ പദ്ധതി ആരംഭിച്ചപ്പോൾ നിശ്ചയിച്ചിരുന്ന പ്രദേശം ഇന്ത്യയായിരുന്നു. പിന്നീട് ആഫ്രിക്കയും മറ്റ് ദരിദ്ര രാജ്യങ്ങളിലെ സ്ഥലങ്ങളിലും തർബിയത്തിന്റെയും തബ്ലീഗ് പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കുന്നതിന് വേണ്ടിയാണ് ആരംഭിച്ചത്. ഒരു പ്രിയപ്പെട്ട യുവാവ് എന്നോട് ചോദിച്ചു, വഖ്ഫെ ജദീദ് മുഴുവലോകത്തും വ്യാപിപ്പിച്ചിട്ടുണ്ടല്ലോ, മുമ്പ് കേവലം പാകിസ്ഥാനിൽ മാത്രം പരിമിതമായിരുന്നു, പിന്നെ ഇപ്പോൾ തെഹ്രീക്കെ ജദീദ് നിലനിർത്താനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ഉദ്ദേശ്യം എന്താണ്? ഒരുപക്ഷെ മറ്റു ചിലരുടെ ചിന്തയിലും ഈ ഒരു ചോദ്യമുണ്ടായിരിക്കാം, എത്രയധികം പദ്ധതികളുണ്ട്, ഇതിന്റെ ലക്ഷ്യം എന്താണ്? അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് അല്പം വിശദീകരിക്കാം. ഞാൻ പറഞ്ഞതുപോലെ വഫേജദ് ഇത് പ്രത്യേക രാജ്യങ്ങൾക്കും പ്രദേശങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. അതായത് അതിന്റെ ചിലവുകൾ പാശ്ചാത്യ ധനിക രാജ്യങ്ങളിൽ നിന്ന് വഫേജദീദിൽ വരുന്ന ചന്ത അത് ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും സാധാരണഗതിയിൽ ഗ്രാമപ്രദേശങ്ങളിലാണ് ചിലവ് ചെയ്യുന്നത്. ഹദ്രത്ത് ഖലീഫത്തുൽ മസീ റാബി ഈ പദ്ധതി ലോകത്തിലെ മറ്റു സ്ഥലങ്ങളിലും പൊതുവായ നിലയിൽ വ്യാപിപ്പിച്ചപ്പോൾ ധനിക രാജ്യങ്ങളിൽ വഫേജദീദ് ആരംഭിക്കുവാനുള്ള കാരണം തന്നെ ഇതായിരുന്നു. ഇന്ത്യയിലെയും കാദിയാനിലെയും ചെലവുകൾ വഖഫെ ജദീദ് മുഖേന പൂർത്തിയാകണം. എന്നാൽ തഹരീക്കെ ജദീദിൽ നിന്ന് ചെലവ് ചെയ്യുന്നത് അത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും എവിടെയാണോ കേന്ദ്രത്തിൽ നിന്ന് സഹായം ആവശ്യമുള്ളത്, കാരണം ഈ തുക കേന്ദ്രത്തിലാണ് വരുന്നത്, അവിടങ്ങളിലെ ചെലവുകൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. ഏതായിരുന്നാലും വഖഫെ ജദീദ് മുഖേന ഒരുപാട് പദ്ധതികൾ അവികസിത രാജ്യങ്ങളിൽ ദരിദ്ര രാജ്യങ്ങളിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ജനുവരിയുടെ ആദ്യത്തെ ആഴ്ച അല്ലെങ്കിൽ രണ്ടാമത്തേത് വഖഫേ ജദീദിന്റെ വർഷം വിളംബരപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് ഞാൻ വഖഫേ ജദീദുമായി ബന്ധപ്പെട്ട് ഇന്ന് സംസാരിക്കുന്നതായിരിക്കും. പുതിയ വർഷം വിളംബരപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. രീതി അനുസരിച്ച് കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടും സമർപ്പിക്കുന്നതായിരിക്കും. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വഖഫേ ജദീദിന്റെ 58-ാം വർഷം ഡിസംബർ 31-ന് അവസാനിച്ചു. ഈ വർഷം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വഖഫെ ജദീദിൽ ജമാഅത്ത് അംഗങ്ങൾക്ക് 68,91,000 പൗണ്ടിന്റെ സാമ്പത്തിക ത്യാഗം ചെയ്യുവാനുള്ള തൗഫീക്ക് ലഭിച്ചു. ഈ വസൂലി കഴിഞ്ഞ വർഷത്തേക്കാൾ 688,155 പൗണ്ട് കൂടുതലാണ്. ഈ വർഷവും പാകിസ്ഥാൻ ജമാഅത്തുകൾ പാകിസ്ഥാൻ ലോക ജമാഅത്തിൽ വസൂലിയുടെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ ജമാഅത്തുകളിൽ 1-ാം സ്ഥാനത്താണ്. മറ്റു രാജ്യങ്ങളുടെ പൊസിഷൻ പറയുന്നതിനു മുമ്പായി ഞാൻ വഖഫേ ജദീദിന്റെ അല്പം വിശദീകരണം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ 2015 വഖഫേ ജദീദിൽ 68,91,000 പൗണ്ട് വസൂലായി. ഇതിൽ ആകെ വസൂലിയുടെ 1/3 ആ രാജ്യങ്ങളിൽ തന്നെ ചിലവാകുന്നു. അതായത് ദരിദ്ര രാജ്യങ്ങളിൽ, അവികസിത രാജ്യങ്ങളിൽ, അവരിൽ നിന്ന് തന്നെ വസൂലാകുന്നു. അതുകൊണ്ട് ആകെ വസൂലിയുടെ 1/3 ഇവിടങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുകയും അവിടെ തന്നെ ചിലവാക്കുകയും ചെയ്യുന്നു. ഈ രാജ്യങ്ങളിൽ അവരുടെ പദ്ധതികളിൽ ചിലവാക്കുന്നു. ബാക്കിയുള്ള 2 അതിൽ പകുതി ഭാഗം ഹദ്രത്ത് ഖലീഫത്തുൽ മസീ റാബി ഈ ഒരു ഉദ്ദേശത്തിനു വേണ്ടിയാണ് പദ്ധതി ആരംഭിച്ചത്. കാദിയാനിലും ഇന്ത്യയിലെയും ജമാഅത്തുകളിൽ ചിലവ് ചെയ്യണം. ബാക്കിയുള്ള ഒരു ഭാഗം ആഫ്രിക്കയിലും മറ്റു രാജ്യങ്ങളിലും ചിലവാക്കുന്നു. ഇന്ത്യയിൽ ഇതുവരെ ഈ വർഷം 19 പള്ളികളുടെ നിർമ്മാണം പൂർത്തിയായി. 2 നിർമ്മാണത്തിലാണ്. ഈ വർഷം 23 മിഷൻ ഹൌസുകൾ നിർമ്മിച്ചു. 4 മിഷൻ ഹൌസുകൾ ഇപ്പോൾ നിർമ്മാണത്തിലാണ്. ഇതുകൂടാതെ കാദിയാനിലും ജൽസാഗാഹും വിവിധ പ്രൊജക്ടുകളും നിർമ്മിക്കപ്പെടുന്നതിനായി ചിലവാകുകയുണ്ടായി. നേപ്പാളും ഇന്ത്യക്ക് കീഴിൽ തന്നെയാണ്. ഇവിടെ നിന്ന് വക്കാലത്തെ തമീരു തൻഫീദാണ് കൺട്രോൾ ചെയ്യുന്നത്. ഭൂട്ടാനെയും കൺട്രോൾ ഇവിടെ നിന്നാണ്. ഏതായിരുന്നാലും നേപ്പാളിൽ 2 സുസ്ഥിര പള്ളികൾ നിർമ്മിച്ചു. 2 താൽക്കാലിക ഷെഡുകൾ നിർമ്മിച്ചു. പള്ളികളുടെയും മിഷൻ ഹൌസുകളുടെയും നിർമ്മാണത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തപ്പെടുന്നു. ഇന്ത്യയിലെ ഒരു ജമാഅത്തിൽ വളരെ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ഒരു സംഘം അവിടെ പോയി, ഒരു ഗ്രാമത്തിൽ. അപ്പോൾ ആളുകൾ പറയുകയുണ്ടായി, ഞങ്ങൾ കുറെ കാലം മുമ്പ് തന്നെ അഹമ്മദികളായതാണ്. ഞങ്ങളുടെ പക്കൽ പള്ളിയില്ല, മിഷൻ ഹൌസില്ല. എതിരാളികൾ ഞങ്ങളോട് പറഞ്ഞു, അഹമ്മദിയ ജമാഅത്ത് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു, ഇല്ലാതായി തീർന്നിരിക്കുന്നു. അവിടെ സംസ്ഥാന തലത്തിലുണ്ടായിരുന്ന കേന്ദ്രവും ഇല്ലാതായിരിക്കുന്നു. ഇനി നിങ്ങൾ ജമാഅത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ജമാഅത്തിനെ ഉപേക്ഷിക്കുക. ഇതുപോലെ ഭൂതകാലത്ത് ഒരുപാട് ബയ്യത്തുകൾ നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് പാഴായിപ്പോയി. അവരുമായി ബന്ധം വെക്കാൻ സാധിച്ചില്ല. ഏതുവരെ പള്ളികളില്ലയോ, മിഷൻ ഹൌസ് ഇല്ലയോ, മുഅല്ലിമീങ്ങളില്ലയോ, അതുവരെ ജമാഅത്തുകൾ നിലനിർത്താനും സാധിക്കുകയില്ല. അതുകൊണ്ട് ചിലപ്പോൾ ആരോപണം ഉണ്ടാകുന്നു, ഇത്ര എണ്ണം എവിടെ പോയി? ആ എണ്ണം പോകാനുള്ള കാരണം ബന്ധം വെക്കാൻ സാധിച്ചില്ല എന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ അതിനായി ചെയ്തിരിക്കുന്ന പ്ലാൻ ഇതാണ്. എവിടെയാണോ ജമാഅത്തുകൾ ഉണ്ടാകുന്നത്, ബൈഅത്തുകൾ നടക്കുന്നത്, ജമാഅത്ത് അംഗങ്ങളുടെ എണ്ണം വളരെ നല്ല നിലയിൽ ആകുന്നത്, അവിടെ പള്ളികൾ ഉണ്ടാക്കുക. ആഫ്രിക്കയിലും ഇന്ത്യയിലും മറ്റു രാജ്യങ്ങളിലും അതുപോലെ മിഷൻ ഹൌസുകളും ഉണ്ടാക്കുക. അതുകൂടാതെ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതിനും ചിലവുകൾ ഉണ്ടാകും. ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം തർബിയത്ത് ക്ലാസുകൾ നടന്നു, റിഫ്രഷർ കോഴ്സുകൾ നടന്നു, വളരെ കൂടുതൽ എണ്ണത്തിൽ. അതിനും ചിലവുകൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ മാത്രം പ്രവർത്തിക്കുന്ന മുഅല്ലിമീങ്ങൾ, അവരുടെ എണ്ണം 1137 ആണ്. അവരുടെ അലവൻസ്, താമസ സൗകര്യം, അവരുടെ യാത്രയുടെ ചെലവുകൾ, ഇങ്ങനെ ഇത് വളരെ വിശാലമായൊരു ചെലവുകളാണ്. ഇതുകൂടാതെ ആഫ്രിക്കയിലെ 26 രാജ്യങ്ങളിൽ ഇപ്പോൾ 1237 ലോക്കൽ മുഅല്ലിമീങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഗ്രാമങ്ങളിൽ പള്ളികളുടെ നിർമ്മാണത്തോടൊപ്പം ചില സ്ഥലങ്ങളിൽ മുഅല്ലിമീങ്ങളുടെ താമസത്തിനായി വീടുകളും റൂമുകളും നിർമ്മിക്കുകയുണ്ടായി. ഇതുകൂടാതെ നിർമ്മിക്കാൻ സാധിക്കാത്തിടങ്ങളിൽ മുഅല്ലിമീങ്ങൾക്ക് താമസിക്കുന്നതിനു വേണ്ടി ഞാൻ പറഞ്ഞതുപോലെ ജമാഅത്തുകൾ നിലനിർത്തണം എങ്കിൽ മുഅല്ലിമീങ്ങളെ അയക്കേണ്ടതായി വരുന്നു. അവരുടെ എണ്ണം ഇപ്പോൾ വളരെ കുറവാണ്. എങ്കിലും വളരെയധികം മുഅല്ലിമീങ്ങളുടെ ആവശ്യമുണ്ട്. ഏതായിരുന്നാലും ചെയ്യാൻ സാധിക്കുന്നിടത്തോളം ചെയ്യാനായി പരിശ്രമിക്കേണ്ടതാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് വീടുകൾ ഉണ്ടാക്കാൻ സാധിക്കാത്തിടങ്ങളിൽ വാടകയ്ക്ക് കെട്ടിടം എടുക്കുന്നു. ഇപ്പോൾ ഉദാഹരണമായി ആഫ്രിക്കയിൽ തന്നെ 372 ജമാഅത്തുകൾ വാടക കെട്ടിടം എടുത്ത് മുഅല്ലിമീങ്ങളെ വെച്ചിട്ടുണ്ട്. ഈ വർഷം ആഫ്രിക്കയിൽ 130 പള്ളികളുടെ നിർമ്മാണം പൂർത്തിയായി. 47 പള്ളികൾ നിർമ്മാണത്തിലാണ്. ഇവരുടെ പദ്ധതി കൂടുതൽ 95 പള്ളികൾ നിർമ്മിക്കുക എന്നതാണ് ഈ വർഷം തന്നെ. അതുപോലെ ആഫ്രിക്കയിലെ 18 രാജ്യങ്ങളിൽ 82 മിഷൻ ഹൌസുകളുടെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. 13 രാജ്യങ്ങളിലായി 21 മിഷൻ ഹൌസുകൾ നിർമ്മാണത്തിലാണ്. ഇതുകൂടാതെയും നിർമ്മിക്കാനുള്ള പദ്ധതികളുണ്ട്. ആഫ്രിക്കയിൽ നവ അഹമ്മദികളുടെ തർബിയത്തിനായി തർബിയത്തി ക്ലാസുകളും റിഫ്രഷർ കോഴ്സുകളും നടക്കാറുണ്ട്. അത് ഏകദേശം 2156 സ്ഥലങ്ങളിലായി 37,000 തർബിയത്തി ക്ലാസുകളും റിഫ്രഷർ കോഴ്സുകളും നടന്നു. ഇതിൽ ഏകദേശം 100,000 നവ അഹമ്മദികൾ പങ്കെടുത്തു. 1132 ഇമാമിങ്ങൾ ട്രെയിനിങ് കരസ്ഥമാക്കി. നവ അഹമ്മദികളുടെ തഅലീമും തർബിയത്തിനും അവരെ ജമാഅത്തിന്റെ പ്രവർത്തന നിരതമായ ഭാഗമാക്കി തീർക്കുന്നതിനു വേണ്ടി വിവിധ രാജ്യങ്ങളിൽ ഇവരുടെ തഅലീം, തർബിയത്ത് ക്ലാസുകളും റിഫ്രഷർ കോഴ്സുകളും ഞാൻ പറഞ്ഞതുപോലെ നടന്നുവരുന്നു. ഒരുപാട് സത്പ്രകൃതക്കാരായ പള്ളി ഇമാമിങ്ങളും ബൈഅത്ത് ചെയ്ത് ജമാഅത്തുകളിൽ പ്രവേശിക്കുന്നു. അവർക്കും പുതുതായ നിലയിൽ തർബിയത്ത് നൽകേണ്ടതായി വരുന്നു. ശരിയായ ഇസ്ലാമിനെ കുറിച്ച് മസ്ലഹകൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതായി വരുന്നു. അവർക്ക് ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇമാമിങ്ങളെയും ഉൾപ്പെടുത്തേണ്ടി വരുന്നു. അവരുടെ ക്ലാസുകൾ ഒരാഴ്ച മുതൽ രണ്ടാഴ്ച വരെ വർഷത്തിലെ വിവിധ അവസരങ്ങളിൽ ഇതിലും ചിലവുകൾ ഉണ്ടാകുന്നു. താമസത്തിന്റെയും ഭക്ഷണത്തിന്റെയും മറ്റും ഇവിടെ എന്റെ മുന്നിൽ വന്ന റിപ്പോർട്ടിൽ അതിൽ ഞാൻ കണ്ടത് ബോർക്കിനോ ഫാസോയിലും നൈജറിലും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കും. അതവർ ചെയ്യുന്നില്ല. ഏതായിരുന്നാലും ഞാൻ ഇനി പങ്കുചേർന്നിരിക്കുന്നവരെ കുറിച്ച് കുറച്ച് സ്ഥിതി വിവര കണക്കുകൾ കേൾപ്പിക്കാം. ആദ്യം ഞാൻ ഇത്ര വർധന ഉണ്ടായി എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ വഖഫെ ജദീദിൽ പങ്കുചേർന്ന മുഖ്ലിസീങ്ങളുടെ എണ്ണം 2010 600,000 ആയിരുന്നു. അന്ന് ഞാൻ വിവിധ രാജ്യങ്ങൾക്ക് പ്രത്യേകമായ നിലയിൽ പദ്ധതി നൽകിയിരുന്നു. ഏതുവരെ ചന്തയുടെ വ്യവസ്ഥിതിയുമായി പങ്കുചേരുന്നില്ലയോ അതുവരെ തർബിയത്ത് സാധ്യമല്ല. ഇപ്പോൾ ഈ വർഷം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പങ്കാളികളായവരുടെ എണ്ണം 1,200,000+ ആയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും വളരെയധികം ഒഴിവുണ്ട്. കാരണം ചന്തകളിൽ പങ്കാളികളാക്കുന്നതിലേക്ക് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതുകൂടാതെ അള്ളാഹു പറയുന്നു, ഈമാനിൽ ഒരിക്കലും പുരോഗതി കൈവരിക്കാൻ സാധ്യമല്ല. പിന്നീട് ചന്തയുടെ നിസാം തന്നെ അത്തരത്തിലുള്ള നിസാമാണ്. അത് മുഖേന ബന്ധവും നിലനിൽക്കുന്നു. സ്വയം ചന്ത നൽകുന്നവർക്ക് ചന്തയുടെ അനുഗ്രഹങ്ങളും അറിയാൻ സാധിക്കുന്നു. പിന്നീട് അവർക്ക് ചന്ത നൽകുന്നതിനുള്ള താല്പര്യമുണ്ടാകുന്നു. ഏതാനും സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. തൻസാനിയയിൽ നിന്ന് നമ്മുടെ മുമ്പിലേക്ക് എഴുതുന്നു, ഒരു നവാഹ്മദി വനിത കേവലം ഒരു മാസം മുമ്പാണ് അവർ ബൈഅത്ത് ചെയ്തത്. ഒരു ഗ്രാമത്തിൽ വസിക്കുന്ന ആളാണ് അവരോട് വഖഫെ ജദീദിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇപ്പോൾ എന്റെ പക്കൽ കാശൊന്നും തന്നെ ഇല്ല. എന്നാൽ ചന്ത നൽകേണ്ട വർഷം അവസാനിക്കുകയാണ്. ഞാൻ ചന്തയുടെ അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെട്ടവളാകാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് കാത്തിരുന്നാലും അങ്ങനെ അവർ അവരുടെ വീട്ടിൽ പോയി. അവിടെ നിന്ന് കോഴിമുട്ട എടുത്തു കൊണ്ടുവന്നു, മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു. വീട്ടിൽ കോഴിമുട്ട ഉണ്ടായിരുന്നു. അതിന് 2,000 ഷില്ലിംഗ് ലഭിച്ചു. അതവർ വഖഫെ ജദീദ് ചന്തയായി നൽകി. ഇവർ ഒരു മാസം മുമ്പാണ് അഹമ്മദിയായത്. ചന്ത നൽകേണ്ടത് നിർബന്ധമാണ് എന്ന ബോധം അവർക്കുണ്ടായി. അതുപോലെ മറ്റൊരു വനിതയുടെ സംഭവമാണ്. ഇവരും നവഅഹമ്മദിയാണ്. പറയുന്നു, വീട്ടിൽ ഭക്ഷണത്തിനായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്ന പണം ചന്തയായി നൽകി. എന്നാൽ ആരോ ഇവർക്കൊരു സഹോദരൻ ഉണ്ടായിരുന്നു. സഹോദരനല്ല, എന്നാൽ ആരോ ഇവർക്ക് പണം നൽകാനുണ്ടായിരുന്നു. എന്നാൽ പറയുന്നു, ഞാൻ ചന്തയിൽ പണം നൽകിയ വളരെ ദീർഘകാലമായി ആ വ്യക്തിയിൽ നിന്ന് പണം ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നിൽ നിന്ന് കടം വാങ്ങിയ ആ വ്യക്തി പണം ഉടനെ തന്നെ തിരിച്ചു നൽകുന്നുണ്ടായിരുന്നില്ല. ചന്ത നൽകിയ ഉടനെ തന്നെ അയാളുടെ സന്ദേശം ലഭിച്ചു, നിന്റെ പണം എന്റെ പക്കൽ ഉണ്ട്, വന്നു വാങ്ങിക്കൊണ്ടുപോവുക. അങ്ങനെ അവർ ചന്ത നൽകിയ തുകയേക്കാൾ 4-5 ഇരട്ടിയായിരുന്നു ആ തുക. ഗാംബിയയിൽ നിന്നൊരു വനിത, അവർ 2 വർഷം മുമ്പാണ് ബൈഅത്ത് ചെയ്തത്. അവരുടെ വിവാഹം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം വഖഫെ ജദീദിന്റെ ചന്തയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ അവരുടെ കഴിവനുസരിച്ച് ചന്ത നൽകി. പിന്നീട് എനിക്കും ദുആക്ക് വേണ്ടി എഴുതുകയുണ്ടായി. അള്ളാഹു അനുഗ്രഹിച്ചു, അവർക്ക് അള്ളാഹു ഇരട്ട കുട്ടികളെ നൽകുകയുണ്ടായി. അവർ പറയുന്നു, ചന്തയുടെ അനുഗ്രഹം എന്താണ് എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതുപോലെ ഗാംബിയയിൽ നിന്ന് തന്നെ അമീർ സാഹിബ് എഴുതുന്നു, ഒരു ഗ്രാമത്തിലെ ഒരു സുഹൃത്ത് 1 വർഷമായി രോഗിയായിരുന്നു. രോഗത്തിനിടക്ക് നടക്കാനോ ചലിക്കാനോ ഒന്നും സാധിച്ചിരുന്നില്ല. ഒരു ജോലിയും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയും വളരെ മോശമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം വഖഫെ ജദീദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പക്കൽ 5 ഡല്ലാസിയാണ് ഉണ്ടായിരുന്നത്. അത് അദ്ദേഹത്തിന് ആരോ സദക്കയായി നൽകിയതായിരുന്നു. ആ 5 ഡല്ലാസി അദ്ദേഹം വഖഫെ ജദീദിൽ നൽകി. പറയുന്നു, അള്ളാഹു ഈ വിധത്തിൽ അനുഗ്രഹിച്ചു. ഏതൊരാൾക്കാണോ നടക്കാനും ചലിക്കാനും സാധിക്കാതിരുന്നത്, ഇപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന്റെ ജോലിയിൽ ഈ വിധം അനുഗ്രഹം ചൊരിഞ്ഞു. വളർത്തുമൃഗങ്ങളുടെ ഒരു കൂട്ടം അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. അദ്ദേഹം കൃഷി ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ചെയ്ത ഈ അനുഗ്രഹമെല്ലാം തന്നെ എന്റെ വിളവും നല്ല നിലയിലായി. എന്റെ പക്കൽ മൃഗങ്ങളുടെ ഒരു വലിയ കൂട്ടവും ഉണ്ടായി. ഇതെല്ലാം തന്നെ ചന്തയുടെ അനുഗ്രഹങ്ങളാണ്. ഗാംബിയയിൽ നിന്ന് തന്നെ അമീർ സാഹിബ് എഴുതുന്നു, ഒരു വനിതയുടെ ഭർത്താവ് 7 വർഷം മുമ്പ് പെട്ടെന്ന് അപ്രത്യക്ഷനായി. വളരെ പ്രയാസത്തിലായിരുന്നു. അവരോട് ആളുകൾ പറയുമായിരുന്നു, ഇത്രയധികം കാലമായി അദ്ദേഹം വന്നിട്ടില്ലല്ലോ, മരിച്ചുപോയിട്ടുണ്ടാകും, നീ വീണ്ടും വിവാഹം കഴിക്കുക. അവര് പറയും, ഇല്ല. ഏതായിരുന്നാലും അവരുടെ പക്കൽ ചന്തക്കായി വഖഫെ ജദീദിന്റെ ചന്ത അവർ നൽകേണ്ടതുണ്ടായിരുന്നു, 5 ഡല്ലാസി അവർ ചന്ത നൽകി. പറയുന്നു, അതിനുശേഷം എനിക്ക് മാനസിക സമാധാനം ലഭിച്ചു. പിന്നീട് മാനസിക സമാധാനം മാത്രമല്ല ലഭിച്ചത്, 2 മാസത്തിന് ശേഷം തന്നെ പെട്ടെന്ന് ഒരു ദിവസം അവരുടെ ഭർത്താവ് സുരക്ഷിതനായി തിരിച്ചു വന്നു. അദ്ദേഹം എന്തോ കാരണം കൊണ്ട് എവിടെയോ കുടുങ്ങിയതായിരുന്നു, വരുന്നത് വളരെ പ്രയാസകരമായിരുന്നു. ഏതായിരുന്നാലും ഭർത്താവിന്റെ അവസ്ഥ ശരിയായി, ഭർത്താവ് തിരിച്ചു വന്നു. ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അവർക്കൊരു പെൺകുട്ടിയും ജനിച്ചിരിക്കുന്നു. ഫിൻലാൻഡിൽ നിന്ന് ഒരു സുഹൃത്ത് എഴുതുന്നു, എന്റെ വാഗ്ദാനം 510 യൂറോ ആയിരുന്നു കഴിഞ്ഞ വർഷം. ഞാൻ പറഞ്ഞു, ഈ വർഷം അവസ്ഥ വളരെ മോശമാണ്, അതുകൊണ്ട് ഞാൻ എന്റെ വാഗ്ദാനം 100 യൂറോ ആക്കി, കൂടുതൽ നൽകാൻ സാധ്യമല്ല. പറയുന്നു, അള്ളാഹു എന്നെ ഈ വിധം പിടിച്ചു. ഒരു ദിവസം അവിചാരിതമായി എന്റെ വണ്ടി റോട്ടിൽ കേടായി. അതിന്റെ അറ്റകുറ്റപ്പണിക്കായി എനിക്ക് വർക്ക്ഷോപ്പിൽ പോകേണ്ടതായി വന്നു. വന്ന ബിൽ കൃത്യം അദ്ദേഹം ആദ്യം നൽകിയ വാഗ്ദാനത്തോളമായിരുന്നു, അതായത് 510 യൂറോ. വീട്ടിലെത്തിയ ഉടനെ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു എനിക്ക് പാഠം നൽകിയതാണ്. അങ്ങനെ ഉടനെ തന്നെ അദ്ദേഹം തന്റെ വഖഫ് ജദീദിന്റെ വാഗ്ദാനം പൂർത്തിയാക്കി ചന്ത നൽകി. സിറാലിയൂണിലെ ഒരു അഹമ്മദി വനിത ഹെഡ്മിസ്ട്രസ് ആണ്, പ്രൈമറി സ്കൂളിലെ. പറയുന്നു, മിഷണറി സാഹിബ് ചന്തയെക്കുറിച്ച് എന്നോട് പറഞ്ഞു, എന്നാൽ പണം ഉണ്ടായിരുന്നില്ല, ഞാൻ ആദ്യം തന്നെ നൽകിയിരുന്നു. പറയുന്നു, എന്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, വളരെ കാലം മുമ്പ് ക്രിസ്ത്യാനിയായി മാറിയിരുന്നു. എന്നോട് ദേഷ്യത്തിലായിരുന്നു, പറയുമായിരുന്നു, നീയും ക്രിസ്ത്യാനിയാകുക, ഉപേക്ഷിച്ച് അമേരിക്കയിൽ പോയി. പറയുന്നു, ഞാൻ വളരെ ബുദ്ധിമുട്ടി, ഏതായാലും ചന്ത നൽകി. അവസ്ഥ ആ വിധത്തിലായിരുന്നില്ല. ഒരു ദിവസം അവന്റെ ഫോൺ വന്നു, അവൻ പറഞ്ഞു, ശരി, നീ മുസ്ലിമായി ഇരിക്കുക, അഹമ്മദിയായി നിലകൊള്ളുക, ശരി, എനിക്ക് ഒരു കുഴപ്പവും ഇല്ല, ഏതായാലും എനിക്ക് നിന്നെ സഹായിക്കണം എന്ന തോന്നലുണ്ടായിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ഈ വലിയ സംഖ്യ അയക്കുകയാണ്. സഹോദരനുമായി ബന്ധവുമുണ്ടായി, സമൃദ്ധിയും ലഭിച്ചു. ഇന്ത്യയിൽ നിന്ന് മുബല്ലിഗ സിൽസില എഴുതുന്നു, കോയമ്പത്തൂരിൽ നിന്ന് ഒരു സഹോദരൻ തന്റെ മകൾക്ക് ആഭരണം വാങ്ങുന്നതിന് വേണ്ടി മാർക്കറ്റിൽ പോയി. ആഭരണം തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജുമായുടെ സമയമായി. അവർ കടക്കാരനോട് പറഞ്ഞു, ഞങ്ങൾ നമസ്കരിച്ച് വന്നതിനു ശേഷം ആഭരണങ്ങൾ വാങ്ങിക്കാം. ഖുത്ബ ജുമയിൽ അവർക്ക് എന്റെ ഖുത്ബയുടെ സംഗ്രഹം ആണ് കേൾപ്പിച്ചത്. അതിൽ തെഹ്രീക്കെ ജദീദിന്റെ പുതിയ വർഷത്തെ വിളംബരം ഉണ്ടായിരുന്നു. ചന്തയെക്കുറിച്ച് പറഞ്ഞു. അതിൽ ഒരു അന്ധയായ വനിതയുടെ സാമ്പത്തിക ത്യാഗത്തെക്കുറിച്ചുള്ള പരാമർശം ഉണ്ടായിരുന്നു. സംഭവം കേൾപ്പിച്ചിരുന്നു. അതീ സഹോദരനിൽ ഇത്രയധികം സ്വാധീനമുണ്ടാക്കി. അദ്ദേഹം ചന്ത വഖഫെ ജദീദ് കുടിശ്ശിക ഉണ്ടായിരുന്നത് നമസ്കാരത്തിനു ശേഷം ആഭരണം വാങ്ങുന്നതിന് പകരം വഖഫെ ജദീദിന്റെ ചന്ത നൽകി. പള്ളിയിൽ നിന്ന് പുറത്തു വന്ന് തന്റെ ഭാര്യയോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അവർ വളരെയധികം സന്തോഷിച്ചു. പറഞ്ഞു, ഖുത്ബ നടക്കുമ്പോൾ ഞാനും ഉദ്ദേശിച്ചത് ഇത് തന്നെയായിരുന്നു, ചന്ത നൽകാം. അള്ളാഹു നമ്മുടെ മകളുടെ ആഭരണത്തിന് വേണ്ടി മറ്റെന്തെങ്കിലും സംവിധാനം ഒരുക്കും. ഇന്ത്യയിൽ നിന്ന് സഹാരൻപൂരിൽ നിന്ന് ഇൻസ്പെക്ടർ വഖഫെ ജദീദ് എഴുതുന്നു, യുപിയിലെ ഒരു ഗ്രാമത്തിൽ ഒരു അഹമ്മദി സഹോദരന്റെ വീട്ടിൽ വഖഫെ ജദീദ് വസൂലിക്കായി പോയി. അദ്ദേഹം തന്റെ ഭാര്യയോട് പറഞ്ഞു, പെരുന്നാൾ വരികയാണ്, എന്റെ പക്കൽ കേവലം 200 രൂപ മാത്രമാണുള്ളത്. ഒന്നുകിൽ ഇതുകൊണ്ട് പെരുന്നാളിനുള്ള വസ്ത്രം വാങ്ങിക്കുക, അല്ലെങ്കിൽ ചന്ത നൽകുക. അപ്പോൾ ഭാര്യ പറഞ്ഞു, ആദ്യം ചന്ത നൽകിയാലും വസ്ത്രം പിന്നീട് തയ്യാറാക്കാം. ഏതാനും മാസം കടന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം രണ്ടാമതും ഇവരുടെ വീട്ടിൽ ചന്ത വാങ്ങിക്കുന്നതിനായി പോയപ്പോൾ അവരുടെ വീട് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ചന്ത നൽകിയപ്പോൾ ഞങ്ങളുടെ പക്കൽ ഒരുപാട് ജോലി വന്നു. ആദ്യം ഞാൻ പാടത്ത് മറ്റുള്ളവരുടെ ട്രാക്ടർ ഓടിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അള്ളാഹു ഇത്രയധികം അനുഗ്രഹിച്ചിരിക്കുന്നു, ഞാൻ സ്വയം ട്രാക്ടർ വാങ്ങിയിരിക്കുന്നു. ജോലിയിൽ അങ്ങേയറ്റം അനുഗ്രഹമുണ്ടായി. ഇന്ത്യയിൽ നിന്ന് തന്നെ ഒഡീസയിലെ ജമാഅത്തിലെ ഒരു സ്ഥലമാണ് ജഗത്ഗിരി. ഒഡീസയിൽ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഏത് സ്ഥലമാണെങ്കിലും ശരി, അവിടെയുള്ള ഒരാൾ കടത്തിൽ മുങ്ങിയിരിക്കുകയായിരുന്നു. അത് കാരണം ജനങ്ങളിൽ നിന്ന് ഒളിഞ്ഞു നടക്കുകയായിരുന്നു. ഒളിച്ചോടി തന്റെ സ്വദേശം വെടിഞ്ഞ് ഹൈദരാബാദിൽ പോയി. ഏതായാലും അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തെത്തി ബന്ധപ്പെട്ടു. മുറബി സാഹിബും ഇൻസ്പെക്ടർ സാഹിബും ചന്തയുടെ പ്രാധാന്യം പറഞ്ഞുകൊടുത്തു. ഏതായിരുന്നാലും അദ്ദേഹം എങ്ങനെയൊക്കെയോ തന്റെ ചന്ത നൽകി ജമാഅത്തുമായി ബന്ധവും സ്ഥാപിച്ചു. പറയുന്നു, അതിനുശേഷം അള്ളാഹു ഈ വിധത്തിൽ അനുഗ്രഹം ചൊരിഞ്ഞു, വരുമാനം ലഭിക്കാൻ തുടങ്ങി. അള്ളാഹു എല്ലാ കടങ്ങളും വീട്ടി, ഒളിച്ചോടേണ്ടി വന്ന കടം വീട്ടി എന്ന് മാത്രമല്ല, പറയുന്നു ഞാനിപ്പോൾ എന്റെ വീടും വാങ്ങിയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം തന്റെ വാഗ്ദാനം വളരെ അധികം ഇരട്ടിയായി എഴുതിച്ചിരിക്കുന്നു. ബംഗാൾ സിക്കിമിലെ ഇൻസ്പെക്ടർ സാഹിബ് എഴുതുന്നു, ഡാർജിലിംഗ് ജമാഅത്തിലെ ഒരു സഹോദരൻ 10 വർഷം മുമ്പാണ് ജമാഅത്തിൽ പ്രവേശിച്ചത്. സാമ്പത്തിക ത്യാഗത്തിൽ എപ്പോഴും മുൻപന്തിയിലായിരുന്നു. ഈ വർഷം വഖഫെ ജദീദിന്റെ ബജറ്റിനായി അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, പിതാവിന്റെ ഓപ്പറേഷനായിരുന്നു, അതിൽ 1 ലക്ഷം രൂപ ചെലവായിരിക്കുന്നു, അതുകൊണ്ട് വളരെയധികം ടൈറ്റാണ്. അദ്ദേഹം തന്റെ വഖഫെ ജദീദിന്റെ വാഗ്ദാനം 22,000 എന്ന വലിയ വാഗ്ദാനം ആയിരുന്നു, അത് കുറച്ച് 17,000 ആക്കി ചുരുക്കി. എന്നാൽ വസൂലിക്കായി പോയപ്പോൾ 22,000 നൽകി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു നന്മ തുടങ്ങി വെച്ചതിനു ശേഷം എന്തിനാണ് കുറക്കുന്നത്? ഈ വിധത്തിലും അള്ളാഹു ഈമാനിൽ വർധനമുണ്ടാക്കുന്നു, സ്വയം ബോധം ഉണ്ടാക്കുന്നു. നിങ്ങൾ ത്യാഗം ചെയ്യുക, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് കൂടുതൽ അവകാശികളായി തീരുക. മൗറീഷ്യസിൽ നിന്ന് ഒരു അഹമ്മദി സഹോദരൻ വിവരിക്കുന്നു, 2015 എന്റെ ഭാഗത്ത് നിന്ന് വഖഫെ ജദീദിന്റെ പുതിയ വർഷത്തിന്റെ പ്രഖ്യാപനം ഉണ്ടായപ്പോൾ, പറയുന്നു, ഞാൻ ചിന്തിച്ചു, ഞാൻ ഒരിക്കൽ പോലും ഈ ചന്ത നൽകിയിട്ടില്ലല്ലോ. ഖുതുബ നടക്കുമ്പോൾ തന്നെ ഞാൻ അള്ളാഹുവിനോട് വാഗ്ദാനം ചെയ്തു, അഥവാ എനിക്ക് ജോലി ലഭിക്കുകയാണെങ്കിൽ 25,000 രൂപ മൗറീഷ്യൻ രൂപ, അത് ഏകദേശം 500 പൗണ്ടിന്റെ അടുത്ത് വരും, വഖഫെ ജദീദിനായി നൽകും. പറയുന്നു, ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തന്നെ എനിക്ക് 5 ലക്ഷം രൂപയുടെ പ്രൊജക്ട് ലഭിച്ചു. എനിക്ക് ദൃഢവിശ്വാസമുണ്ടായി, അള്ളാഹു എന്റെ വാഗ്ദാനം അനുസരിച്ച് പകരമായി 20 ഇരട്ടിയായി എനിക്ക് നൽകിയിരിക്കുകയാണ്. ഇത് ലഭിച്ച ഉടനെ പറയുന്നു, ആദ്യം ചന്ത നൽകുക എന്നതായിരുന്നു അദ്ദേഹം ചെയ്തത്. ബെനിൽ ആഫ്രിക്കയിലൊരു രാജ്യമാണ്. അവിടുത്തെ ഒരു മുഖലിസായ അഹമ്മദി ഹമൂസോ ഖുദ്ദൂസ് സാഹിബ് ആണ്. ഒരു യുവാവായ കുട്ടിയാണ്, 16-17 വയസ്സാണ് പ്രായം. എന്നാൽ കൂലിപ്പണിയെടുത്ത് ചന്ത നൽകുമായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ സഹോദരൻ രോഗിയായിരുന്നു. വലിയ വലിയ ആശുപത്രികളിൽ ചികിത്സിച്ചിട്ടും വ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. ഏതായിരുന്നാലും അദ്ദേഹം വളരെ വ്യാകുലചിത്തനായിരുന്നു. എനിക്കും കത്തെഴുതി ദുആക്ക് വേണ്ടി സ്വയം ദുആ ചെയ്തുകൊണ്ടിരുന്നു. അതിനുശേഷം 1 ലക്ഷം ഫ്രാങ്ക് ചന്തയായി നൽകുകയും ചെയ്തു. പറയുന്നു, പ്രത്യേകിച്ച് ഈ ഒരു നിയ്യത്തോടുകൂടിയാണ് ഇത് നൽകിയത്. അതിനുശേഷം അള്ളാഹു ഈ വിധം അനുഗ്രഹിച്ചു. അസാധാരണമായ നിലയിൽ ഇദ്ദേഹത്തിന്റെ സഹോദരന് രോഗശമനം ലഭിച്ചു. എന്ന് മാത്രമല്ല, വിവരിക്കുന്നവർ പറയുന്നു, ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കളുടെ സഹോദരൻ രോഗിയാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ട്, ഇപ്പോൾ നിങ്ങൾ ഈ ചന്ത നൽകേണ്ടതില്ല, പിന്നീട് നൽകിയാൽ മതി. എന്നാൽ അദ്ദേഹം ഉടനെ തന്നെ പണം നൽകി, അള്ളാഹുവും ഉടനെ തന്നെ അനുഗ്രഹിച്ചു. ബെനിനിൽ നിന്ന് തന്നെ ഒരു സഹോദരൻ എഴുതുന്നു, ഇദ്ദേഹം വളരെ കൃത്യനിഷ്ഠയോടുകൂടി ചന്ത നൽകുന്ന ആളാണ്. പറയുന്നു, 2015 ഡിസംബർ 4 രാത്രി കൊള്ളക്കാരുടെ ഒരു വലിയ സംഘം വിവിധ ഗ്രാമങ്ങളിൽ നിന്ന് എരുമകളെ മോഷ്ടിച്ചുകൊണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിനും വന്നു. ആയുധഫലം കൊണ്ട് ഇദ്ദേഹത്തിന്റെ എല്ലാ മൃഗങ്ങളെയും എരുമകളെയും കൊണ്ടുപോയി. എന്നാൽ കൊള്ളക്കാരുടെ ഈ സംഘം ഗ്രാമത്തിൽ നിന്ന് എരുമകളുമായി പുറത്തു കടന്ന ഉടനെ തന്നെ വളരെ ശക്തമായ കൊടുങ്കാറ്റടിക്കാൻ തുടങ്ങി. എല്ലാ പശുക്കളും എരുമകളും ഓടിപ്പോയി. കൊള്ളക്കാർക്ക് അവയെ പിടിച്ചു വെക്കാൻ സാധിച്ചില്ല. ഈ സാഹിബിന് അഹമ്മദിക്ക് 20-നോടടുത്ത് പശുക്കളുണ്ടായിരുന്നു. അവര് കൊണ്ടുപോയത്. മറ്റു മൃഗങ്ങളും ഇവിടേക്ക് വന്നു. പിന്നീട് അദ്ദേഹം അത് ജനങ്ങൾക്ക് തിരിച്ചു നൽകി. ജനങ്ങളോട് പറഞ്ഞു, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് എന്റെ കാരണം കൊണ്ടാണ്. കാരണം ഞാൻ കൃത്യമായി ചന്ത നൽകുന്നവരിൽപ്പെട്ട ആളാണ്. ആഫ്രിക്കയിലെ വിദൂര സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഏതുവിധത്തിലാണ് ഈമാനിൽ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്? ഹദ്റത്ത് മസീഹ് മുഅദ് ഇസ്ലാത്തു ഇസ്ലാമിന്റെ ജമാഅത്തിൽ പ്രവേശിച്ചതിനു ശേഷം ഓസ്ട്രേലിയയിലെ ഒരു ജമാഅത്തിനെ കുറിച്ച് സെക്രട്ടറി വഖ്ഫ് ജദീദ് എഴുതുന്നു, ഒരു വനിത കഴിഞ്ഞ വർഷം വഖ്ഫ് ജദീദിനെ കുറിച്ചുള്ള ഖുതുബ കേട്ടു, വളരെയധികം സ്വാധീനിക്കപ്പെട്ടു. $2,000 അവരുടെ പക്കൽ ഉണ്ടായിരുന്നു. അവർ ഉടനെ തന്നെ അത് നൽകി. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് നമ്മുടെ മുബല്ലിഗ് ഒരു കുട്ടിയുടെ സംഭവം എഴുതുന്നു, സംസാരിക്കുകയായിരുന്നു. കുട്ടി അടുത്തിരുന്ന് സംസാരം കേൾക്കുകയായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം അവൻ പോയി തന്റെ പണക്കുടുക്ക എടുത്തുകൊണ്ടുവന്നു. അതിൽ $200 ഉണ്ടായിരുന്നു. അത് തന്റെ ഭാഗത്ത് നിന്ന് വഖ്ഫ് ജദീദ് ചന്തയായി നൽകി. നോർവേയിലെ അമീർ സാഹിബ് എഴുതുന്ന ഒരു നോർവീജിയൻ വനിത നവാഹ്മദി അവരോട് പറഞ്ഞപ്പോൾ ഉടനെ £200 നൽകി. കുറച്ച് ദിവസത്തിന് ശേഷം അവർ പറഞ്ഞു, ഞാൻ ചന്ത നൽകിയ ദിവസം തൊട്ടടുത്ത ദിവസം എന്റെ ബോസ് എന്നെ വിളിച്ച് എന്റെ ശമ്പളത്തിൽ £200 വർധന വരുത്തി. ഞാൻ ഒരുവിധത്തിലുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നില്ല. ഒരിക്കൽ മാത്രം £200 നൽകി ഞാൻ, എന്നാൽ എനിക്ക് എല്ലാ മാസവും കൂടുതലായി £200 ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കോങ്കോ കിൻഷാസയിൽ നിന്ന് ഒരു സഹോദരൻ ഈ അടുത്ത് ബൈഅത്ത് ചെയ്ത ആളാണ്. അദ്ദേഹത്തിന് ജമാഅത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. അപ്പോൾ അദ്ദേഹം ആ സമയം മുതൽ സ്ഥിരമായി ചന്ത നൽകാൻ തുടങ്ങി. ഈ നവാഹ്മദി സഹോദരൻ പറഞ്ഞു, ചന്ത നൽകിയത് മുഖേന എന്റെ സാമ്പത്തിക അവസ്ഥയിൽ വളരെ മെച്ചമുണ്ടായിരിക്കുന്നു. ഇതിനു മുമ്പ് ഞാൻ ഏത് ജോലിയിൽ കൈവച്ചാലും അത് വിജയിക്കുമായിരുന്നില്ല. എന്നാൽ എന്നാണോ ചന്ത നൽകാൻ തുടങ്ങിയത്, അള്ളാഹുവിന്റെ അനുഗ്രഹം ഈ വിധത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എന്റെ പക്കൽ പശുക്കളുമുണ്ട്. റിസ്കിൽ വളരെയധികം ബർക്കത്തുണ്ടായിരിക്കുന്നു. ജർമ്മനിയിലെ നാഷണൽ സെക്രട്ടറി വഖ്ഫ് ജദീദ് എഴുതുന്നു, ജർമ്മനിയിലെ ജമാഅത്തിലെ സെമിനാർ ഉണ്ടായിരുന്നു. അതിൽ ഒരു നവാഹ്മദി വനിത പങ്കെടുത്തു. ജമാഅത്തിലെ സദർ ലജന പറയുന്നു, സെമിനാറിന് ശേഷം ആ നവാഹ്മദി വനിത വഖ്ഫ് ജദീദിൽ €400 എന്ന വലിയ തുക നൽകി. ഇവർ തന്റെ കുടുംബത്തിലെ ഏക അഹമ്മദിയാണ്. വളരെ വലിയ എതിർപ്പുകൾ നേരിടുന്നുണ്ട്. അള്ളാഹുവിന്റെ എതിർപ്പും ദൂരീകരിക്കുമാറാകട്ടെ. കാനഡയിലെ അമീർ സാഹിബ് എഴുതുന്നു, ഒരു ഖാദിം ഹ്യൂമാനിറ്റി ഫസ്റ്റിൽ $25,000 സഹായിച്ചിരുന്നു. അദ്ദേഹം റെഫ്യൂജിയസിനു വേണ്ടി അദ്ദേഹം പറഞ്ഞു, എന്റെ പേര് വെളിപ്പെടുത്തരുതെന്ന്. അദ്ദേഹത്തിന് വഖ്ഫ് ജദീദിനെ കുറിച്ച് പറഞ്ഞുകൊടുത്തു. ആദ്യം സഫ് അവ്വലിൽ പങ്കാളിയായിരുന്നു, അല്ലെങ്കിൽ പങ്കാളിയാകാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം അല്പം മടിച്ച് സഫേദോമിൽ പങ്കാളിയാകാം എന്ന് വാഗ്ദാനം ചെയ്തു. എന്നാൽ ചന്ത നൽകേണ്ട സമയം വന്നപ്പോൾ ഞാൻ സഫേ അവ്വൽ തന്നെ ചന്ത നൽകും, എന്നിൽ അതിൽ ഉൾപ്പെടുത്തിയാലും എന്ന് പറഞ്ഞു. തൻസാനിയയിലെ മുബല്ലിഗ് എഴുതുന്നു, ഒരു സുഹൃത്ത് ഏതാനും വർഷം മുമ്പ് ക്രിസ്തു മതത്തിൽ നിന്ന് അഹമ്മദി ആയതായിരുന്നു. പറയുന്നു, കഴിഞ്ഞ വർഷം അവിചാരിതമായി മാർക്കറ്റിൽ തീ പിടിച്ചത് കാരണം ഒരുപാട് കടകൾ കത്തി നശിച്ചു. എന്റെ കടകളിൽ എല്ലാ സാധനവും ചാരമായി. ഈ കടയിലായിരുന്നു എന്റെ ആശ്രയം. എന്ത് ചെയ്യും എന്ന് ഒരു നിശ്ചയവും ഇല്ലായിരുന്നു. മാർക്കറ്റിലെ സുഹൃത്തുക്കൾ അഭിപ്രായം പറഞ്ഞു, ബാങ്കിൽ നിന്ന് പലിശക്ക് പണമെടുത്ത് കച്ചവടം രണ്ടാമത് ആരംഭിക്കുക, ഏതുപോലെ എന്റെ മറ്റു അയൽവാസികൾ ചെയ്തിരുന്നുവോ. എന്നാൽ ഞാൻ പറഞ്ഞു, എന്റെ അള്ളാഹു എന്റെ അവസ്ഥയും എന്റെ ആവശ്യവും അറിയുന്നവനാണ്. തവക്കൽ നോക്കുക. പിന്നീട് അള്ളാഹുവും ഏതുവിധത്തിലാണ് വർദ്ധിപ്പിക്കുന്നത്? ക്രിസ്തു മതത്തിൽ നിന്ന് അഹമ്മദിത്വ സ്വീകരിച്ചു. പിന്നീട് ഈ വിധത്തിൽ ഈമാനിൽ പുരോഗതി കൈവരിച്ചു. പറയുന്നു, അള്ളാഹു വിലക്കിയ ജോലി ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല, പലിശക്കെടുക്കുകയില്ല. അതിൽ പ്രത്യക്ഷത്തിൽ പ്രയോജനമുണ്ടായാലും ശരി. പ്രാദേശിക ജമാഅത്തിലെ ചില സുഹൃത്തുക്കൾ എന്നെ അല്പം സഹായിച്ചു. ഞാൻ പറയാതെ തന്നെ ഇവർ സഹായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ രണ്ടാമതും ഞാൻ ജോലി ആരംഭിച്ചു. കച്ചവടത്തിൽ അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞു. ഞാൻ കച്ചവടം തുടങ്ങിയപ്പോൾ തന്നെ ചന്തയും വർദ്ധിപ്പിച്ചു. വാഗ്ദാനത്തെക്കാൾ കൂടുതലാക്കി. പറയുന്നു, എന്റെ കട നടത്തി 6 മാസം പോലും ആയിട്ടുണ്ടായിരുന്നില്ല. അള്ളാഹു എന്റെ കച്ചവടത്തിൽ ഇത്രയധികം അനുഗ്രഹിച്ചിരുന്നു. പുതുതായി ഉണ്ടാക്കിയ കടയിൽ ഇത്രയധികം കച്ചവടം നടന്നു. മുമ്പ് എനിക്ക് ആറുമാസത്തിൽ പോലും ഇത്രയധികം വരുമാനം ഉണ്ടാകുമായിരുന്നില്ല. വേഗതയിൽ വരുമാനം ഉണ്ടാകാൻ തുടങ്ങി. എന്റെ ഭാര്യ രോഗിയായിരുന്നു. അവളും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ വളരെ നല്ല നിലയിലാണ്. ഇദ്ദേഹം പറയുന്നു, ഇതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവ് ചെയ്യുന്നതിന്റെ ഫലമാണ്. ഒരു ഹദീസിൽ വരുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ശുദ്ധമായ സമ്പാദ്യത്തിൽ നിന്ന് ചിലവ് ചെയ്യുക, അനുഗ്രഹമുണ്ടാകും. നോക്കുക, അള്ളാഹു ഇദ്ദേഹത്തിന് ഇതിനുള്ള പ്രതിഫലം ഏത് വിധത്തിലാണ് നൽകിയത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ തെറ്റായ രീതിയിൽ പണം നേടുകയില്ല, സഹായം സ്വീകരിച്ചു, കടം വാങ്ങി, കച്ചവടം തുടങ്ങി. അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശുദ്ധമായ വരുമാനത്തിൽ നിന്ന് നൽകപ്പെടുന്ന കാരക്കയുടെ ഒരു വിത്ത് പോലും അള്ളാഹു അതിനെ പർവ്വതമാക്കി മാറ്റുന്നു. ഇതുപോലെ ഒരു ചെറിയ പശുക്കുട്ടിയായിരിക്കും അത് വലിയ മൃഗമായി മാറുന്നു. അതുപോലെ ശുദ്ധമായ സമ്പാദ്യത്തിൽ നിന്ന് നൽകപ്പെട്ടിടത്തെ ആകും അള്ളാഹു വർദ്ധിപ്പിക്കുന്നു. ഈ ദൃശ്യം അള്ളാഹുവിന് ഈ കാലഘട്ടത്തിൽ ഹസ്രത്ത് മസീഹ് സലാത്തു വസ്സലാമിന്റെ ജമാഅത്തിലെ അംഗങ്ങളിൽ അള്ളാഹു കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് കേൾപ്പിക്കാം. പാകിസ്ഥാന് ശേഷമുള്ള രാജ്യങ്ങളിൽ ഈ വർഷം മുഴുവൻ രാജ്യങ്ങളിലും രണ്ടാം സ്ഥാനത്തും പുറത്തുള്ള രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് ബ്രിട്ടൻ ആണ്. യു കെ രണ്ടാം സ്ഥാനത്ത്, അമേരിക്ക, ജർമ്മനി മൂന്നാം സ്ഥാനം, കാനഡ നാലാം സ്ഥാനം, ഇന്ത്യ അഞ്ചാം സ്ഥാനം, ഓസ്ട്രേലിയ ആറാം സ്ഥാനം, ഇന്തോനേഷ്യ ഏഴാം സ്ഥാനം. ഇതുപോലെ മിഡിൽ ഈസ്റ്റിലെ മറ്റൊരു ജമാഅത്ത് ബെൽജിയം ഒമ്പതാം സ്ഥാനത്ത്, ഖാന പത്താം സ്ഥാനത്ത്. അളോഹരി വർധനവിന്റെ അടിസ്ഥാനത്തിലല്ല, പ്രാദേശിക കറൻസിയുടെ അടിസ്ഥാനത്തിൽ ഖാന ഒന്നാം സ്ഥാനത്താണ്. അതിനുശേഷം അമേരിക്കയും പിന്നീട് ബ്രിട്ടനുമാണ്. വലിയ ജമാഅത്തുകളിൽ അളോഹരി അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനത്ത്, മിഡിൽ ഈസ്റ്റിലെ ഒരു ജമാഅത്താണ്, പിന്നീട് അമേരിക്കയാണ്, വീണ്ടും മിഡിൽ ഈസ്റ്റിലെ ഒരു ജമാഅത്താണ്, നാലാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡ്, അഞ്ചാം സ്ഥാനത്ത് ബ്രിട്ടൻ, ആറാം സ്ഥാനത്ത് ഓസ്ട്രേലിയ, ബെൽജിയം ഒമ്പതാം സ്ഥാനത്ത്, ജർമ്മനി പത്താം സ്ഥാനത്ത്, കാനഡ. ഞാൻ പറഞ്ഞതുപോലെ ഈ വർഷം വഖ്ഫെ ജദീദിൽ പങ്കാളികളായവരുടെ എണ്ണം 1,200,000-ൽ അധികം ആയിട്ടുണ്ട്. 1,235,000-ൽ അധികം ആളുകൾ പങ്കാളികളായി. കഴിഞ്ഞ വർഷത്തേക്കാൾ 600,000 അധികമാണ്. ഇതിൽ വർധനവിന്റെ അടിസ്ഥാനത്തിൽ പങ്കാളികളിൽ വർധനവുണ്ടാക്കിയിരിക്കുന്നത് അത് ആഫ്രിക്കയെ കൂടാതെ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയാണ്. കാനഡയും ബ്രിട്ടനും അമേരിക്കയും ഇത് വളരെ പ്രകടമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ വർധനവ് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത്. ആഫ്രിക്കയിൽ ഒന്നാം സ്ഥാനത്ത് നൈജീരിയയാണ്, പിന്നീട് കാമറൂൺ, ഗിനി കൊനാക്കറി, പിന്നീട് നൈജറാണ്, ബുക്കിനോ ഫാസോ, പിന്നീട് മാലിയും ബെനിനും ആണ്, തൻസാനിയ, യുഗാണ്ടയാണ് അതിനുശേഷം. പ്രായപൂർത്തിയായവരുടെ ചന്തയിൽ പാകിസ്ഥാനിലെ ആദ്യത്തെ മൂന്ന് ജമാഅത്തുകൾ ഒന്നാം സ്ഥാനത്ത് ലാഹോറാണ്, രണ്ടാം സ്ഥാനത്ത് റബുവയും മൂന്നാം സ്ഥാനത്ത് കറാച്ചിയുമാണ്. ജില്ലകളുടെ പൊസിഷൻ ഈ വിധത്തിലാണ്. പാകിസ്ഥാനിൽ ഒന്നാം സ്ഥാനത്ത് ഫൈസലാബാദ്, പിന്നീട് ഇസ്ലാമാബാദ്, പിന്നീട് സർഗോദ, പിന്നീട് ഗുജ്റാൻവാല, പിന്നീട് ഗുജറാത്ത്, മുൾത്താൻ, ഉമർകോട്ട്, നാരോവാൽ, ഹൈദരാബാദ്, ബഹാവൽപൂർ. ദഫ്തർ അത്ഫാലിൽ പാകിസ്ഥാനിലെ വലിയ മൂന്ന് ജമാഅത്തുകൾ ഒന്നാം സ്ഥാനത്ത് ലാഹോർ, രണ്ടാം സ്ഥാനത്ത് കറാച്ചി, മൂന്നാം സ്ഥാനത്ത് റബുവ. ജില്ലകളുടെ സ്ഥാനം ഈ വിധത്തിലാണ്. ഒന്നാം സ്ഥാനത്ത് ഇസ്ലാമാബാദ്, രണ്ടാം സ്ഥാനത്ത് ഫൈസലാബാദ്, മൂന്നാം സ്ഥാനത്ത് ഗുജ്റാൻവാല, നാലാം സ്ഥാനത്ത് ഗുജറാത്ത്, അഞ്ചാം സ്ഥാനം ഹൈദരാബാദ്, ആറാം സ്ഥാനം ഡേര ഗാസിബ് ഖാൻ, ഏഴാം സ്ഥാനം മുൾത്താൻ, എട്ടാം സ്ഥാനം ആസാദ് കശ്മീർ, ഒമ്പത് കോയിലി, അമീർപൂർ ഖാസ്, പത്ത് പിഷാവർ. ബ്രിട്ടനിലെ വലിയ 10 ജമാഅത്തുകൾ ഊസ്റ്റർ പാർക്ക്, റെയ്സ് പാർക്ക്, ബെർണിഹം വെസ്റ്റ്, ഫസൽ മോസ്ക്, വിംബിൾട്ടൺ പാർക്ക്, ജെല്ലിംഗം, ഫിൻ സൌത്ത്, ന്യൂ മോഡേൺ, ബ്രാഡ്ഫോർഡ് സൌത്ത്, ഗ്ലാസ്ഗോ. മൊത്തത്തിലുള്ള വസൂലിയുടെ അടിസ്ഥാനത്ത് ബ്രിട്ടനിലെ റീജൻസ് വിധത്തിലാണ്. മിഡ്ലാൻഡ്, നോർത്ത് ഈസ്റ്റ്, ലണ്ടൻ എ, ലണ്ടൻ ബി, മിസ്സെക്സ്, ഉസൂലിയുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയിലെ 10 ജമാഅത്തുകൾ സിലിക്കൺ വാലി, സിയാറ്റിൽ, ഡിട്രോയിറ്റ്, സെൻട്രൽ വെർജീനിയ, ലോസ് ഏഞ്ചൽസ്, സിൽവർ സ്പ്രിംഗ്, യോർക്ക്, ഹാരിസ്ബർഗ്, ബൂസ്റ്റൺ, ഹൂസ്റ്റൺ, നോർത്ത് ഡല്ലാസ്. വസൂലിയുടെ അടിസ്ഥാനത്തിൽ ജർമ്മനിയിലെ 5 ലോക്കൽ ഇമാറത്തുകൾ, ഹാംബർഗ് 1 സ്ഥാനത്ത്, ഫ്രാങ്ക്ഫർട്ട്, ഡ്രോങ്ക്, ബാദൻ, വെസ്റ്റ്ബർദൻ, നൈട്രേറ്റ്സ്. മൊത്തത്തിലുള്ള വസൂലിയുടെ അടിസ്ഥാനത്തിൽ 10 ജമാഅത്തുകൾ റോയ്സ് മാർക്ക്, നോയ്സ്, ഹോ ഇസ്ലാം, കോപ്ലെക്സ്, നോവസ്, ലിറ്റവോങ്, ഫോൾട്ട. കാനഡയിലെ 3 ഇമാറത്തുകൾ, 1 സ്ഥാനത്ത് കാൽഗറി, മാങ്കർ ബെയിൻ. വലിയ 5 ജമാഅത്തുകൾ മിൽട്ടൺ, ജോർജ് ടൗൺ 1 സ്ഥാനത്ത്, പിന്നീട് ഡൽഹം, എസ്മോട്ടൺ വെസ്റ്റ്, എഡ്മോട്ടൺ വെസ്റ്റ്, സബ്കോട്ടൺ നോർത്ത്, ഒട്ടോവ വെസ്റ്റ്. അത്ഫാൽ കാനഡയിലെ 5 പ്രത്യേക ജമാഅത്തുകൾ, ഡൽഹം 1 സ്ഥാനം, കാൽഗറി നോർത്ത് വെസ്റ്റ്, വിൽട്ടൺ, ജോർജ് ടൗൺ, പീസ് വില്ലേജ് ഈസ്റ്റ്, വുഡ്ബ്രിഡ്ജ്. ഞാൻ പല പ്രാവശ്യം മുമ്പും ശ്രദ്ധിപ്പിച്ചിട്ടുണ്ട്, ദഫ്തർ അത്ഫാൽ ഏതുപോലെയാണോ കാനഡയിൽ ഓർഗനൈസ് ആയ നിലയിൽ പ്രവർത്തിക്കുന്നത്, ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലും ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഇതിനെക്കുറിച്ച് ഈ കാര്യം കൂടി പറയാം, ദഫ്തർ അത്ഫാൽ കേവലം വഖഫ് ജദീദിൽ മാത്രമാണ്, തെഹ്രീക്ക് ജദീദിൽ ഇല്ല. മൊത്തത്തിലുള്ള വസൂലിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങൾ, കേരള 1 സ്ഥാനത്ത്, തമിഴ്നാട് 2 സ്ഥാനം, ജമ്മുകശ്മീർ, തെലുങ്കാന, കർണാടക, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഡൽഹി, മഹാരാഷ്ട്ര. ജമാഅത്തുകൾ വസൂലിയുടെ അടിസ്ഥാനത്തിൽ കരുളായി 1 സ്ഥാനത്ത്, 2 സ്ഥാനം കാലിക്കറ്റ്, പിന്നീട് ഹൈദരാബാദ്, പത്തപ്പീരിയം, കാദിയാൻ, കണ്ണൂർ ടൗൺ, കൽക്കത്ത, സോളൂർ, ബാംഗ്ലൂർ, പയങ്ങാടി, ഋഷിനഗർ. ഓസ്ട്രേലിയയിലെ 10 ജമാഅത്തുകൾ മെൽബൺ സൗത്ത്, കാസിൽ ഹിൽ, മോൺട്രോയിറ്റ്, ഡ്രൈറ്റ്, അട്രിറ്റ് സൗത്ത്, ലാംപ്ടൺ, ബിസ്ബൺ സൗത്ത്, ലോഗോൺ, മോസ്ബൺ പാർക്ക്, ബ്ലാക്ക് ടൗൺ. ഞാൻ പറഞ്ഞതുപോലെ ഓസ്ട്രേലിയയിൽ നിന്ന് എന്നോട് ആരോ ചോദിച്ചിരുന്നു, ജദീദിൽ അത്ഫാലിന്റെ ദഫ്തർ ഉള്ളതുപോലെ തെഹ്രീക്ക് ജദീദിൽ ഉണ്ടോ എന്ന്. തെഹ്രീക്ക് ജദീദ് ഇതൊന്നുമില്ല, അത്ഫാൽ നിന്ന് ചന്ത വസൂൽ ചെയ്യുന്നത് വഖഫെ ജദീദിൽ മാത്രമാണ്. അവർക്കായി പ്രത്യേകം ലെഡ്ജർ ഉണ്ട്. അള്ളാഹു ത്യാഗം ചെയ്യുന്നവരുടെ എല്ലാവരുടെയും സമ്പത്തിലും ജീവനിലും വളരെയധികം അനുഗ്രഹം വർഷിക്കട്ടെ. അള്ളാഹു കൂടുതലായി ത്യാഗത്തിന് തൗഫീക്ക് നൽകുന്നതോടൊപ്പം എണ്ണത്തിലും വർധനവുണ്ടാക്കുമാറാകട്ടെ. ഇനി ഞാൻ നമസ്കാരത്തിനു ശേഷം 2 ജനാസ ഗായബ് നമസ്കരിപ്പിക്കും. 1-ാമത്തെ ജനാസ മുഹമ്മദ് അസ്ലം ഷാദ് സാഹിബ് മംഗ്ലയുടേതാണ്. അദ്ദേഹം December 31 രാത്രി 10:40 71-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഹൃദയത്തിലുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയതായിരുന്നു. ഡോക്ടർ അദ്ദേഹത്തിന്റെ അവസ്ഥ ശരിയല്ല എന്ന് കണ്ടപ്പോൾ അഡ്മിറ്റ് ചെയ്തു. അവിടെ വീണ്ടും ഈ കാലയളവിൽ അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. വെന്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. 2-ാമതും അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ പക്ഷാഘാതം ഉണ്ടായി, ഹാർട്ട് അറ്റാക്കും ഉണ്ടായി, വൃക്കകളുടെ ബുദ്ധിമുട്ടും നേരിട്ടു. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നു. ഏതായിരുന്നാലും 3-ാമത്തെ തവണ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ പിന്നീട് ഷോക്ക് നൽകിയിട്ടും റിക്കവറി പ്രയാസകരമായിരുന്നു. അവസാനം അദ്ദേഹം അള്ളാഹുവിന് പ്രിയപ്പെട്ടവനായി. ഇന്നലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ഹാജി സാലിം മുഹമ്മദ് എന്നായിരുന്നു. ഇദ്ദേഹം 168-171 ചക്കുമംഗല സർഗോധക്കാരനാണ്. ഇദ്ദേഹത്തിന്റെ മാതാവിന്റെ പേര് സാഹിബ് ബീവി എന്നായിരുന്നു. 1955 അദ്ദേഹത്തിന്റെ പിതാവ് ഹാജി മുഹമ്മദ് സാലിഹ് സാഹിബ് ചക്മംഗലായുടെ നേതൃത്വത്തിൽ 80 അംഗങ്ങൾ ഹസ്രത്ത് ഖലീഫത്ത് മസീഹ് സാനി ഹസ്രത്ത് മുസ്ലിം മോദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ റബോയിൽ വന്ന് ബൈഅത്ത് ചെയ്തു. ഇതിനെക്കുറിച്ച് ഹസ്രത്ത് മുസ്ലിം മോദ് പരാമർശിച്ചിട്ടുണ്ട്. ഇതിൽ മുഹമ്മദ് അസ്ലം ഷാദ് മംഗലായും ഉണ്ടായിരുന്നു. കുട്ടികളിൽ അന്ന് അദ്ദേഹത്തിന്റെ പ്രായം 10 വയസ്സായിരുന്നു. ഇദ്ദേഹം തന്റെ ഗ്രാമത്തിൽ വെച്ച് തന്നെ പ്രൈമറി വിദ്യാഭ്യാസം നേടി. പിന്നീട് റബോയിൽ തലീമുൽ ഇസ്ലാം ഹൈസ്കൂളിൽ ചേർക്കുന്നതിന് വേണ്ടി പിതാവ് കൊണ്ടുവന്നു. 6 ക്ലാസ്സിൽ അഡ്മിഷൻ ലഭിച്ചു. ഇദ്ദേഹത്തിന്റെ പിതാവ് അന്ന് ഖലീഫത്ത് മസീഹ് സാലിസ് സാഹിബ്സാദ അമീർദ നാസർ അഹമ്മദ് സാഹിബിനോട് അന്ന് അദ്ദേഹം കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്നു. അദ്ദേഹത്തെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ താങ്കളെ ഒരു പക്ഷിയെ ഏൽപ്പിക്കുകയാണ്, ഇതിനെ താങ്കൾ പരുന്താക്കി മാറ്റുക. ഖലീഫത്തുൽ മസീഹ് സാലിസ് പറയുന്നു, ഇൻഷാല്ല ഇത് പരുന്തായി മാറും. അള്ളാഹു പിന്നീട് മാഷാല്ല വളരെയധികം സേവനം ചെയ്താൻ അദ്ദേഹത്തിന് തോഫീക്ക് നൽകി. 61 അദ്ദേഹം മെട്രിക് പാസ്സായി. പിന്നീട് തലീമുൽ ഇസ്ലാം സ്കൂളിൽ നിന്ന് BA എടുത്തു. പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA അറബി പൂർത്തിയാക്കി. അവിടെയും സ്ഥാനം കരസ്ഥമാക്കി. 68-69 അറബി MA പൂർത്തിയാക്കിയതിനു ശേഷം 1880 വരെ 14 വർഷം തലീമുൽ ഇസ്ലാം കോളേജിൽ ലെക്ചറായി പ്രവർത്തിച്ചു. 1974-75 അദ്ദേഹം കോളേജുകളിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നാലും 1980 ഭരണകൂടം അഹമ്മദി അധ്യാപകന്മാരെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥലം മാറ്റം നടത്തിയത് കാരണം അദ്ദേഹം സേവനം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് രാജിവെച്ചു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സമക്ഷത്തിൽ ഹാജരായി വഖഫ് ചെയ്യാൻ തന്റെ പേര് സമർപ്പിച്ചു. ഹുസൂർ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, എന്റെ ഓഫീസിൽ വന്നാലും. അങ്ങനെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഓഫീസിൽ അദ്ദേഹത്തെ നിയമിച്ചു. 3 മാസത്തിനു ശേഷം അദ്ദേഹത്തെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു. 1982 അതത് ഖലീഫത്ത് മസീഹ് റാബി അദ്ദേഹത്തെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയോഗിച്ചു. മരണം വരെ റബോയിൽ അദ്ദേഹം പ്രൈവറ്റ് സെക്രട്ടറിയുടെ സേവനം ചെയ്തുകൊണ്ടിരുന്നു. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി ലണ്ടനിൽ വന്നപ്പോൾ അന്ന് അദ്ദേഹത്തിന് ഇവിടെയും 1 വർഷം പ്രൈവറ്റ് സെക്രട്ടറിയായി സേവനം ചെയ്യാനുള്ള തൗഫീക്ക് ലഭിച്ചു. 1982 മുതൽ മരണം വരെ സെക്രട്ടറി മജ്ലിസെ ഷൂറ പാകിസ്ഥാനായി സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. 1968 മുതൽ 1983 വരെ മജ്ലിസ് ഖുദ്ദാമുൽ അഹമ്മദിയായിൽ വിവിധ സ്ഥാനങ്ങളിൽ സേവനം ചെയ്തു. 1986 മുതൽ 2015 വരെ അൻസാറുല്ലാഹിൽ വിവിധ സ്ഥാനങ്ങളിൽ സേവനത്തിനുള്ള തൗഫീക്ക് ലഭിച്ചു. ഇപ്പോൾ നായബ് സദറായിരുന്നു. അദ്ദേഹത്തിന് ഭാര്യയും 6 ആൺകുട്ടികളും 2 പെൺകുട്ടികളുമുണ്ട്. അള്ളാഹു ഇവർക്കും ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ നന്മകൾ നിലനിർത്താൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇദ്ദേഹത്തിന്റെ ഒരു മകൻ മുഹമ്മദ് നയ്യർ മംഗള റബ്ബി സിൽസിലാണ്, റബോയിൽ സെറ്റ്സെല്ലിലാണ്. രണ്ടാമത്തേത് അതീഖ് മംഗല വഖഫേനോ ആണ്, മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ ആണ്. ഇദ്ദേഹത്തിന്റെ മരുമകൻ പറയുന്നു, അദ്ദേഹം ഒരുപാട് ശ്രേഷ്ഠതകളുടെ ഉടമസ്ഥനായിരുന്നു. എല്ലാവിധ ബുദ്ധിമുട്ടുകളെയും വളരെ ധൈര്യത്തോടുകൂടി നേരിടുമായിരുന്നു. അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഒരിക്കലും തന്നെ ഏതെങ്കിലും വേദനയുടെ പ്രയാസത്തിന്റെ വാക്കുകൾ ഉണ്ടായി കേട്ടിട്ടില്ല. മുഴുവൻ ജീവിതവും ദീനീ സേവനത്തിനു വേണ്ടി വഖഫ് ചെയ്തിരുന്നു. രാവിലെയും വൈകുന്നേരം എല്ലായ്പ്പോഴും ജമാഅത്തി പ്രവർത്തനങ്ങളിൽ മുഴുകുമായിരുന്നു. യഥാർത്ഥത്തിൽ അദ്ദേഹം തന്റെ വഖഫിനോടുള്ള കടമ പൂർണമായ നിലയിൽ നിറവേറ്റി. അദ്ദേഹത്തിന്റെ മകൻ പറയുന്നു, നയ്യർ അഹമ്മദ് തഹജ്ജുദിന് സ്വയം എഴുന്നേൽക്കുകയും വീട്ടുകാരെ ഉപദേശിക്കുകയും ചെയ്യുമായിരുന്നു. വളരെ വേദനയോടുകൂടി ദുആ ചെയ്യുമായിരുന്നു. ജമാഅത്തായി നമസ്കാരത്തിന് പോകുമ്പോൾ കുട്ടികളെയും കൂടെ കൊണ്ടുപോകുമായിരുന്നു. അദ്ദേഹത്തിന്റെ മകൾ ആബിദ പറയുന്നു, അള്ളാഹുവിൽ വളരെയധികം തവക്കുൽ ആയിരുന്നു, വളരെ ധൈര്യശാലിയും ആത്മവിശ്വാസമുള്ള ആളുമായിരുന്നു. എന്നിരുന്നാലും എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഒരിക്കലും മുഖം കൊണ്ടോ നാവുകൊണ്ടോ പ്രകടിപ്പിക്കുമായിരുന്നില്ല, മറിച്ച് അള്ളാഹുവിന്റെ സമക്ഷത്തിൽ വീണ് കരയുമായിരുന്നു. കാലത്തിന്റെ ഖലീഫയുടെ മുന്നിൽ ദുആക്ക് വേണ്ടി എഴുതുമായിരുന്നു. അതെത്ര വലിയ കാര്യമായാലും ചെറിയ കാര്യമാണെങ്കിലും എല്ലായ്പ്പോഴും കാലത്തിന്റെ ഖലീഫയിൽ നിന്ന് അഭിപ്രായം പറയുമായിരുന്നു. തന്റെ ദരിദ്രരായ ബന്ധുക്കളെ വളരെയധികം സഹായിക്കുമായിരുന്നു. മരുമകൾ പറയുന്നു, ഒരുപാട് ഗുണങ്ങളുള്ള ആളായിരുന്നു, വളരെ എളിയ പ്രകൃതം, അതിഥി സൽക്കാരപ്രിയൻ, എല്ലാവരുമായി ഇടപഴകുന്ന വ്യക്തിത്വം. ഒരിക്കലും ഓഫീസിലെ കാര്യം വീട്ടിൽ വന്ന് പറയുമായിരുന്നില്ല. പുറത്തുനിന്ന് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞാൽ പറയും, അങ്ങനെയോ അത് നിങ്ങൾ അറിഞ്ഞുവെങ്കിൽ എനിക്കും പറഞ്ഞു തരിക. ഓഫീസിലെ കാര്യങ്ങൾ അദ്ദേഹം ഒരിക്കലും വീട്ടിൽ വന്ന് ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മരുമകൾ അസ്ലം പർവാന സാഹിബിന്റെ മകളാണ്. പറയുന്നു, എന്റെ പിതാവിന്റെ ഷഹാദത്തിന് ശേഷം വളരെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. മരുമക്കൾക്ക് എല്ലായ്പ്പോഴും വീട്ടിൽ സ്ഥാനം നൽകി. വീട്ടിൽ എപ്പോഴും എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മരുമക്കളുടെ അഭിപ്രായവും ചോദിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ വീടുകളെ സ്വർഗതുല്യമാക്കി മാറ്റാനുള്ള മാർഗങ്ങൾ. ഇദ്ദേഹത്തിന്റെ സഹോദരപുത്രൻ പറയുന്നു, എല്ലായ്പ്പോഴും ജമാഅത്തും ഖിലാഫത്തുമായി ഓരോ നിമിഷവും ത്യാഗം ചെയ്യാൻ തയ്യാറായി കണ്ടു. ഖിലാഫത്തുമായി വലിയ സ്നേഹമുള്ളവൻ ആളായിരുന്നു ഡോക്ടർ മസൂദുൽ ഹസൻ. നൂരിസായി പറയുന്നു, 8 വർഷമായി മംഗലാ സാഹിബിനെ അടുത്തുനിന്ന് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠ ഗുണങ്ങളിൽ വളരെ പ്രകാശിതമായി കാണാൻ സാധിച്ചത് വലിയ വിനയം, ഉന്നത സ്വഭാവങ്ങളുടെ ഉടമസ്ഥൻ, സഹാബനുഭൂതിയുള്ള വ്യക്തിത്വൻ. ഈ വ്യക്തിത്വം അഹങ്കാരത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും ശുദ്ധമായിരുന്നു. വളരെ വിനീതമായ വ്യക്തിത്വമായിരുന്നു. ഷുഗറും ബ്ലഡ് പ്രഷറും ഹൃദയ രോഗം ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം 5 നേരം നമസ്കാരം നിർവഹിക്കാൻ പള്ളിയിൽ പോയി നമസ്കരിച്ചുകൊണ്ടിരുന്നു. ഖിലാഫത്തുമായി വളരെയധികം ഇഖ്ലാസോടും കൂറോടും കൂടിയ ബന്ധമായിരുന്നു. പി എസ് ഓഫീസിലെ ഉദ്യോഗസ്ഥൻ ബഷീർ അഹമ്മദ് സാഹിബ് പറയുന്നു, എനിക്ക് ഇദ്ദേഹത്തോടൊപ്പം 22 വർഷം ജോലി ചെയ്യാൻ അവസരം ലഭിച്ചു. എല്ലായ്പ്പോഴും സ്നേഹത്തോടുകൂടി സഹായിച്ചു, എപ്പോഴും മാർഗദർശനം നൽകി. പി എസ് ഓഫീസിലെ മിയാം വസീം അഹമ്മദ് സാഹിബ് പറയുന്നു, എന്റെ ക്വാർട്ടർ മംഗല സാഹിബിന് അടുത്തായിരുന്നു. ഒരിക്കൽ എന്റെ മാതാവ് രോഗിയായി. അപ്പോൾ കൂടെ കൂടെ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് എന്നോട് ചോദിക്കുമായിരുന്നു. മിർസ ദാവൂദ് സാഹിബ് പി എസ് ഓഫീസിലെ ഉദ്യോഗസ്ഥനാണ്, പറയുന്നു, 24 വർഷം എന്നോടൊപ്പം ജോലി ചെയ്തു. എപ്പോഴും അദ്ദേഹം നിശ്ചയദാർഢ്യവും നൽകി. ജോലിയുടെ മേൽനോട്ടം വഹിച്ചു. എപ്പോഴെങ്കിലും ദേഷ്യപ്പെട്ടാൽ തന്നെ ഉടനെ വിളിച്ച് ആശ്വസിപ്പിക്കും. മറ്റൊരു ഉദ്യോഗസ്ഥന് ഖാലിദ് ഇമ്രാൻ പറയുന്നു, ഒരുപാട് ഗുണങ്ങളുടെ ഉടമസ്ഥനായിരുന്നു. എന്നാൽ ക്ഷമിക്കുക എന്ന ഗുണം അദ്ദേഹത്തിൽ വളരെയധികം ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഉദ്യോഗസ്ഥനോട് എത്ര തന്നെ ദേഷ്യമുണ്ടെങ്കിൽ ഉടനെ മാപ്പാക്കുകയും ഹൃദയം ശുദ്ധിയാക്കുകയും ചെയ്യുമായിരുന്നു. നമ്മുടെ ഇവിടെയുള്ള ഉദ്യോഗസ്ഥൻ പ്രൈവറ്റ് സെക്രട്ടറി ഓഫീസിലെ സലീം സഫർ സാഹിബ് അദ്ദേഹം പറയുന്നു, മംഗല സാഹിബുമായി വളരെ പഴയ ബന്ധമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ആരോടൊപ്പം എന്തെങ്കിലും ആരോടെങ്കിലും ദേഷ്യപ്പെടുകയോ ചെയ്ത സംഭവം ഓർമ്മയില്ല. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത്താവുൽ മുജീബ് റാഷിദ് സാഹിബ് ഇമാം മസ്ജിദ് ഫദൽ ലണ്ടൻ പറയുന്നു, അദ്ദേഹവുമായി എനിക്ക് വളരെ ദീർഘകാലമായ ബന്ധമുണ്ടായിരുന്നു. ഖുദ്ദാമുൽ അഹമ്മദിയായിൽ, മർക്കസിയായിൽ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്തു. ശേഷം ബന്ധം നിലനിന്നു. അദ്ദേഹത്തിന്റെ ഖിലാഫത്തിനുള്ള സ്നേഹവും വിശ്വാസവും ഉത്തരവാദിത്വം നിറവേറ്റണം എന്ന ബോധവും വളരെ വ്യക്തമായ ഉന്നതമായ നിലയിൽ ഉണ്ടായിരുന്നു. പറയുന്നു, ലിക്കാ ഉൽ മഅൽ അറബും ചോദ്യോത്തര സദസ്സുകളും റെക്കോർഡ് ചെയ്യുന്ന കാലത്ത് പല പ്രാവശ്യം അദർത്ത് ഖലീഫത്തുൽ മസീഹ് റാബിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൽ നിന്ന് വിവിധ കാര്യങ്ങൾ അറിയാനായി ബന്ധം വെക്കുമായിരുന്നു. അവസരം ലഭിച്ചിരുന്നു. ഉടനെ തന്നെ വളരെ ഊർജ്ജസ്വലതയോടുകൂടി ആവശ്യമായ കാര്യങ്ങൾ അയച്ചു തരുമായിരുന്നു. മസറു വസീം സാഹിബ് അദ്ദേഹം പറയുന്നു, അദ്ദേഹം മുത്തമി മക്കാമിയായിരുന്നപ്പോൾ ഞാൻ ഖിദ്മത്തെ അൽക്കിൻ നാസിമായിരുന്നു. റബുവയിൽ ഒരിക്കൽ ആക്സിഡന്റ് ഉണ്ടായി. രാത്രി 12:30 ബൈക്കിൽ എന്റെ വീട്ടിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ആക്സിഡന്റായി, രോഗികൾ ഫൈസലാബാദിലാണ്, കുറെ ഖുദാമുകൾ അങ്ങോട്ട് പോയാലും ഞാൻ കാറിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്, അവർക്ക് രക്തത്തിനുള്ള സംവിധാനം. നൽകേണ്ടതുണ്ട്. ചില രോഗികൾക്ക് രക്തം ആവശ്യമുണ്ടെന്ന് പറയുന്നു. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു, മംഗല സാഹിബ് ചായ കുടിച്ചു പോയാലും തണുപ്പുണ്ടായിരുന്നു. പറഞ്ഞു, ഇപ്പോൾ ചായയുടെ സമയമില്ല, ജനങ്ങൾ ഇപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉടനടി ഈ അവിടെ എത്തുക. അപ്പോൾ അദ്ദേഹത്തിന് വളരെ ശക്തമായ പനിയുണ്ടായിരുന്നു. എന്നിട്ടും ഉത്തരവാദിത്വ ബോധം ജീവിതത്തിലായിരുന്നു. സൈക്കിളിൽ നാസിമു ഖിദ്മത്തെ അൽക്കിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ ടീം തയ്യാറാക്കി അയച്ചു. ആളുകൾ പരാമർശിച്ച ഈ ഗുണങ്ങൾ കുട്ടികളും അന്യരും ഇതിൽ അല്പം പോലും അതിശയോക്തിയില്ല. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിചാരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഗുണം ഇതിനേക്കാൾ കൂടുതൽ ആയിരുന്നു. എനിക്കും ഇദ്ദേഹവുമായി നീണ്ടകാലത്തെ ബന്ധമുണ്ടായിരുന്നു. ഞാൻ ഏതാനും ദിവസം ഇദ്ദേഹത്തിൽ നിന്ന് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ കോളേജിൽ, പിന്നീട് ഖുദ്ദാമുൽ അഹമ്മദിയായാലും അൻസാറുല്ലാഹി എന്നോടൊപ്പം ജോലി ചെയ്തു. ഖലീഫത്തുൽ മസീഹ് റാബി എന്നെ നാസിറാലാക്കിയപ്പോൾ ഇദ്ദേഹവുമായി നേരിട്ട് ഒരുപാട് ബന്ധപ്പെട്ടു. എപ്പോഴും അങ്ങേയറ്റത്തെ അനുസരണമുള്ള ആളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ജോലി ചെയ്യുന്നതിൽ വളരെ ഊർജ്ജസ്വലനായിരുന്നു. വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ജോലി ചെയ്യുമായിരുന്നു. പിന്നീട് ഖിലാഫത്തിന് ശേഷം ഇദ്ദേഹത്തിന് എന്തെങ്കിലും ജോലി ഏൽപ്പിച്ചാൽ വിനയവും എളിമയും ജീവിതത്തിൽ നടത്തുമായിരുന്നു. ഞാൻ പല പ്രാവശ്യം അദ്ദേഹത്തെ ഇവിടെ ജൽസയിൽ ഒപ്പിച്ചു. വരുമ്പോഴെല്ലാം സാധാരണ ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ഇരുന്ന് ജോലി ചെയ്യുമായിരുന്നു. ഒരിക്കലും തന്നെ ഞാൻ അവിടെ പ്രൈവറ്റ് സെക്രട്ടറി ആണതുകൊണ്ട് എനിക്ക് പ്രത്യേക മേശയും കസേരയും വേണം എന്ന് പറഞ്ഞില്ല. സാധാരണ ഉദ്യോഗസ്ഥരോടൊപ്പം ഇരുന്ന് വളരെ നിസ്സാരമായ ജോലികൾ പോലും ചെയ്യുമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ, കാരുണ്യത്തോടും മഗ്ഫിറത്തോടും കൂടി പെരുമാറട്ടെ. രണ്ടാമത്തെ ജനാസ അഹമ്മദ് ഷെയ്ഖ് ജുയ്യ സാഹിബിന്റേതാണ്. അദ്ദേഹം സാലെ മുഹമ്മദ് ജുയ്യ സാഹിബിന്റെ മകനായിരുന്നു. ബെൽജിയത്തിലാണ് താമസിച്ചിരുന്നത്. 78-ാമത്തെ വയസ്സിൽ ഒഫാത്തായി ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ അവിടെ സോഷ്യൽ വർക്കറായി ജോലി ചെയ്യുകയായിരുന്നു. നമസ്കാരത്തിൽ കൃത്യനിഷ്ഠയുള്ള, സ്നേഹമുള്ള, ദരിദ്രരെ സേവിക്കുന്ന, നന്മ നിറഞ്ഞ മുഖലിസായ വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ സന്തത്ത കുടുംബത്തിൽ 2 ആൺമക്കളും 3 പെൺകുട്ടികളുമുണ്ട്. ഒരു മകൻ ഒസാമ ജുയ്യ ജീവിതം വഖഫ് ചെയ്ത് ജാമിയ അഹമ്മദിയ യുകെയിൽ പഠിച്ച് ഇപ്പോൾ മയോട്ടായിലെ ദ്വീപിൽ മുബല്ലിഗ സിൽസിലയായി സേവനം ചെയ്യുകയാണ്. അതിനുള്ള തൗഫീഖ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ ജനാസയിൽ ഇദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇദ്ദേഹം കർമ്മഭൂമിയിലായിരുന്നു. ഡോക്ടർ അഹമ്മദ് ജയ്യ സാഹിബിനെ ക്യാൻസർ കാരണം ചികിത്സയില്ല എന്ന് പറഞ്ഞിരുന്നു. ജീവിതം ഇനി ഏതാനും ദിവസം മാത്രം ബാക്കിയുള്ളതാണ്. ആ ദിവസങ്ങളിൽ പ്രിയപ്പെട്ട ഒസാമ ജിയ മുബല്ലിഗ സിൽസില ഇവിടെ വന്നിരുന്നു. പിതാവിന്റെ രോഗം കാരണം പ്രയാസത്തിലുമായിരുന്നു. എന്നാൽ പിതാവ് മകനോട് പറഞ്ഞു, നിന്റെ ജോലി കർമ്മഭൂമിയിൽ നിൽക്കുക എന്നുള്ളതാണ്. നീ എന്നെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പോയി നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജമാഅത്തിന്റെ ഭാഗത്തു നിന്നുള്ള ജോലി, കാലത്തിന്റെ ഖലീഫ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി, അത് പോയി പൂർത്തിയാക്കുക. അങ്ങനെ നിർബന്ധപൂർവം മകനെ അദ്ദേഹം പറഞ്ഞയച്ചു. മകൻ പോയി ഏതാനും ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചു. അള്ളാഹു അദ്ദേഹത്തിൽ കരുണ ചെയ്യട്ടെ. അസീസം ഒസാമ ജുയ്യ സാഹിബിന് ദീനി സേവനത്തിൽ മുഴുകിയിരിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹങ്ങളും സഹായവും പ്രദാനം ചെയ്യട്ടെ. മുമ്പത്തേക്കാൾ ഉപരിയായി ദീനി സേവനത്തിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മാതാപിതാക്കളുടെ നല്ല ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്നവനായി തീരട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവിടെ നിന്നിറങ്ങുന്ന വാഖഫീങ്ങൾ, മുറബിമാർ, മുബല്ലിഗീങ്ങൾ വളരെ പ്രവർത്തന നിരതരാണ്. അള്ളാഹു ഈ വിനയവും ജോലി ചെയ്യാനുള്ള കഴിവും ധൈര്യവും അവരിൽ എല്ലായ്പ്പോഴും നിലനിർത്തുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊസു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.